അന്ന് രാത്രി ഉത്തർപ്രദേശിലെ ഹസൻപൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു. കൊള്ളസംഘം ഒരു സമ്പന്ന കുടുംബത്തിലെ 10 മാസം പ്രായമായ കുഞ്ഞിനെ അടക്കം 7 പേരെ കഴുത്തറത്ത് കൊന്നിരിക്കുന്നു. പോലീസ് സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ടു. ഗ്രാമവാസികളെല്ലാം ആ വീടിന് ചുറ്റും തടിച്ചുകൂടിയിരുന്നു. പോലീസ് വീടിനകത്ത് കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന 7 ശവശരീരങ്ങളാണ്. കഴുത്തറത്ത നിലയിലായിരുന്നു എല്ലാവരും. വെട്ടേറ്റുണ്ടായ മുറിവൊഴിച്ചാൽ കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിൽ എവിടെയും മറ്റു മുറിവുകളൊന്നുമില്ല. കിടക്കയിൽ കൊല്ലപ്പെട്ട് കിടക്കുകയാണെങ്കിലും ആരുടെയും കിടക്ക വിരികൾ ചുളുങ്ങിയിട്ടില്ല. യാതൊരു മൽപ്പിടുത്തവും നടന്നതിൻ്റെ സൂചനയുമില്ല. കൊള്ളസംഘം വീടിനകത്തേക്ക് കയറിയതിൻ്റെ യാതൊരു തെളിവുമില്ല. അങ്ങനെയെങ്കിൽ കൊള്ളസംഘം അകത്ത് കയറിയത് എങ്ങനെയാണ്? കൊല്ലപ്പെട്ടവരിൽ ഒരാൾ പോലും എന്തുകൊണ്ട് അക്രമികളെ പ്രതിരോധിച്ചില്ല? മോഷണം നടന്നതിൻ്റെ സൂചനയൊന്നും കാണാനില്ല. മോഷണം പൂർത്തിയാക്കാനാകാതെ അക്രമികൾക്ക് പിന്തിരിയേണ്ടി വന്നതാണോ? ആരാണ് കൊലപാതകങ്ങൾക്ക് പിന്നിൽ? സംശയങ്ങൾ നിരവധിയായിരുന്നു. ക്രൈം നമ്പർ 001 ആരംഭിക്കുകയാണ്. April 14 രാജ്യത്തെ നടുക്കിയ അംറോഹ കൂട്ടക്കൊല നടന്നത്. ഉത്തർപ്രദേശിലെ അംറോഹ ജില്ലയിലെ ഭവൻകേത് എന്ന ഗ്രാമം ഷബ്നമലയുടെ നിലവിളി കേട്ടാണ് ആ രാത്രി ഉണർന്നത്. ഓടിക്കൂടിയ ഗ്രാമവാസികൾ കണ്ടത് വീടിനകത്ത് കഴുത്തറത്ത കൊല്ലപ്പെട്ട് കിടക്കുകയായിരുന്ന കുടുംബാംഗങ്ങളെയാണ്. നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഷബ്നം. ഗ്രാമവാസികൾ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഷബ്നത്തിന്റെ പിതാവ് ഷൗക്കത്ത് അലി, അമ്മ ഹാഷ്മി, മൂത്ത സഹോദരൻ അനീസ്, ഇളയ സഹോദരൻ യാഷിദ്, അനീസിന്റെ ഭാര്യ അഞ്ജു, 10 മാസം പ്രായമായ അർഷ, ബന്ധുവായ റാബിയ എന്നിവർ ദാരുണമായി കഴുത്തറത്ത് കൊല്ലപ്പെട്ട് കിടക്കുകയായിരുന്നു. വീടിനുള്ളിലേക്ക് കടന്നുവന്ന കൊള്ളക്കാർ വീട്ടിലെ അംഗങ്ങളെ ഒന്നൊന്നായി കോടാലിക്ക് വെട്ടിക്കൊന്നുകളയുകയായിരുന്നു എന്നാണ് കേസ് അന്വേഷണത്തിന് വന്ന പോലീസ് ഓഫീസറോട് ഷബ്നം പറഞ്ഞത്. താനാ നേരത്തെ വീടിനകത്തില്ലാതിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അവരെ കണ്ട് വല്ലാതെ ഭയന്നു പോയതായും ബാൽക്കണിയിൽ കയറി അയൽക്കാരെ വിളിച്ചുണർത്തിയെന്നും പോലീസിന് അവർ മൊഴി കൊടുത്തു. മറ്റൊന്നും പോലീസിനോട് ഷബ്നത്തിന് പറയാനുണ്ടായിരുന്നില്ല. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. RP ഗുപ്ത എന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കായിരുന്നു അന്വേഷണ ചുമതല. അദ്ദേഹം വീടിന്റെ മുറികളിലെല്ലാം പരിശോധന നടത്തി. കഴുത്തിൽ കോടാലി കൊണ്ട് വെട്ടേറ്റുണ്ടായ മുറിവൊഴിച്ചാൽ കൊല്ലപ്പെട്ടവരുടെ ശരീരത്തിൽ എവിടെയും യാതൊരു മുറിവും ഉണ്ടായിരുന്നില്ല. കിടക്കയിൽ കൊല്ലപ്പെട്ട് കിടക്കുകയാണെങ്കിലും ആരുടെയും കിടക്ക വിരികൾ ചുളുങ്ങിയിട്ടില്ല. യാതൊരു മൽപ്പിടുത്തവും നടന്നതിൻ്റെ സൂചനയുമില്ല. ആരോഗ്യവാനായ അനീസ് പോലും ചെറുത്തു നിൽക്കാതെയാണ് മരണത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നത്. വീട്ടിനുള്ളിൽ ബയോപോസ് എന്നൊരു മയക്കുമരുന്ന് ഗുളികയുടെ 4 സ്ട്രിപ്പുകളും പോലീസ് കണ്ടെത്തി. ഒരുപക്ഷെ ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകിയ ശേഷമായിരിക്കാം അവരെ കൊന്നിരിക്കുന്നത്. പുറത്തുനിന്ന് ഒരു കൊലയാളി വന്ന് കൃത്യം നടത്തിയെങ്കിൽ എങ്ങനെയാണ് അയാൾ വീടിനകത്തേക്ക് കയറിയത്? ബലം പ്രയോഗിച്ച് അകത്തേക്ക് കയറിയതിൻ്റെ യാതൊരു സൂചനയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുപോലെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ പോലീസിൻ്റെ സംശയങ്ങൾ ഇരട്ടിച്ചു. കഴുത്തിൽ കോടാലി കൊണ്ട് വെട്ടേറ്റ് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ മരിച്ചവരുടെ ശരീരത്തിലേക്ക് മയക്കുമരുന്ന് കടന്നു ചെന്നിട്ടുണ്ട് എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അവരുടെ ശരീരത്തിൽ നിന്ന് മയക്കുമരുന്നിൻ്റെ അംശവും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. അതോടെ ഈ ഭക്ഷണത്തിൽ ആരോ മയക്കുമരുന്ന് കലർത്തി നൽകിയ ശേഷമാണ് കൊലപാതകം നടത്തിയത് എന്ന കാര്യം വ്യക്തമായി. പോലീസ് ഷബ്നത്തെ മൊഴിയെടുക്കാൻ എന്ന വണ്ണം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. ഷബ്നത്തിൻ്റെ മൊഴികളിൽ വല്ലാതെ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. പല സാധ്യതകളും പോലീസ് പരിശോധിച്ചു. കൊലപാതകികളെ ഷബ്നം കണ്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവരെ അവൾ സംരക്ഷിക്കുന്നതായിരിക്കാം. എങ്കിൽ എന്തിന്? അല്ലെങ്കിൽ അവൾക്കും ഒരു പക്ഷേ ഈ കൊലപാതകത്തിൽ പങ്കുണ്ടാകാം. ഷബ്നത്തിൻ്റെ മൊബൈൽ കോൾ ഹിസ്റ്ററി അടക്കം പരിശോധിച്ചുകൊണ്ടായിരുന്നു പിന്നീട് കേസന്വേഷണം പുരോഗമിച്ചത്. അതിൽ നിന്ന് ആ നാട്ടിലെ തന്നെ സലീം എന്നൊരു ചെറുപ്പക്കാരനുമായുള്ള ബന്ധം പോലീസ് തിരിച്ചറിഞ്ഞു. കൊലപാതകം നടന്ന ദിവസം സലീമിനോട് ഏതാണ്ട് 40-ലധികം തവണ ഷബ്നം ഫോണിൽ ബന്ധപ്പെട്ടു എന്ന് പോലീസ് കണ്ടെത്തി. അവസാന വിളി വന്നത് അന്ന് അർദ്ധരാത്രി, അതായത് കൊലപാതകം നടന്ന അന്ന് അർദ്ധരാത്രി 1:45. ആ വിളി പൂർത്തിയാക്കി ഏതാനും മിനിറ്റുകൾക്കുള്ളിലാണ് അവർ വീടിൻ്റെ ബാൽക്കണിയിൽ വന്ന് നിലവിളിച്ച് അയൽപ്പക്കാരെയെല്ലാം ഉണർത്തുന്നതും കൊലപാതക വിവരം നാട്ടുകാരറിയുന്നതും. കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ആ കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞു തുടങ്ങി. സലീം ഷബ്നത്തിൻ്റെ കാമുകനാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. തുടർന്ന് സലീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദമായി തന്നെ ചോദ്യം ചെയ്തു. മറ്റു വഴികളില്ലാതെ വന്നതോടെ ഇരുവർക്കും ചോദ്യം ചെയ്യലിനോട് സഹകരിക്കേണ്ടി വന്നു. എന്നാൽ സലീമാണ് തൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കിയതെന്ന് ഷബ്നം പോലീസിനോട് പറഞ്ഞപ്പോൾ ഷബ്നമാണ് സംഭവത്തിന് പിന്നിലെന്നും അതുപോലെ ഈ കൊലപാതകത്തിന് ശേഷം അവൾ തന്നെ വിളിച്ചു വരുത്തുകയായിരുന്നു എന്നുമായിരുന്നു സലീമിൻ്റെ മൊഴി. പണത്തിന് വേണ്ടി സലീമായിരിക്കുമോ കൊലപാതകങ്ങൾ ചെയ്തത്? അതോ സലീമിൻ്റെ മൊഴിയാണോ ശരി? പോലീസിൻ്റെ സംശയങ്ങൾ അവസാനിച്ചില്ല. ആരാണ് വിശ്വസിക്കേണ്ടത്? ആരാണ് സത്യം പറയുന്നത്? പിന്നീടുള്ള അന്വേഷണത്തിൽ സലീമിൻ്റെയും ഷബ്നത്തിൻ്റെയും ചോരക്കറ പുരണ്ട വസ്ത്രങ്ങളും പോലീസ് കണ്ടെടുത്തു. കൃത്യത്തിനു ശേഷം ഒരു കുളത്തിൽ കൊണ്ടെറിഞ്ഞ കോടാലിയും പോലീസ് സലീമിനെ കൊണ്ട് തന്നെ തിരിച്ചെടുപ്പിച്ചു. പിന്നീട് പോലീസ് കണ്ടെത്തിയ കാര്യങ്ങൾ ഇങ്ങനെയാണ്. അന്ന് രാത്രി ഷബ്നമാണ് പാലിൽ മയക്കുമരുന്ന് ചേർത്ത് കുടുംബാംഗങ്ങൾക്ക് നൽകിയത്. എല്ലാവരും ഉറങ്ങിയെന്നുറപ്പാക്കിയ ഷബ്നം സലീമിനെ വിളിച്ചു വരുത്തി. കോടാലിയുമായി എത്തിയ സലീം നിർദാക്ഷിണ്യം ഓരോരുത്തരെയും കഴുത്തറത്തു കൊന്നു. സലീം മടങ്ങിയെന്ന ഉറപ്പുവരുത്തിയ ശേഷം ഷബ്നം ബാൽക്കണിയിൽ കയറി അയൽക്കാരെ വിളിച്ചുണർത്തി. രണ്ടു സമുദായത്തിൽ നിന്നുള്ള ഷബ്നവും സലീമും പ്രണയത്തിലായിരുന്നു. ഷബ്നം ഉയർന്ന സമുദായത്തിൽപ്പെട്ടവൾ, വിദ്യാഭ്യാസത്തിലും സമ്പത്തിലും എല്ലാം മുന്നിലായിരുന്നു. ഇംഗ്ലീഷിലും ഭൂമിശാസ്ത്രത്തിലും ബിരുദാനന്തര ബിരുദമുണ്ട് ഷബ്നത്തിന്. 6ാം ക്ലാസ്സിൽ തോറ്റ പഠനം നിർത്തിയ താഴ്ന്ന സമുദായത്തിൽപ്പെട്ട ആളാണ് സലീം. ഗ്രാമത്തിലെ സ്കൂൾ ടീച്ചറാണ് ഷബ്നം. എന്നാൽ സലീം ആകട്ടെ കൂലിപ്പണിക്കാരനും. ഇവരുടെ വിവാഹത്തെ എതിർത്ത വീട്ടുകാർ പരസ്പരം കാണരുതെന്നുകൂടി വിലക്കി. അപ്പോഴേക്കും അവരുടെ പ്രണയബന്ധം ഒരുപാട് വളർന്നിരുന്നു. ഷബ്നം 7 ആഴ്ച ഗർഭിണിയായിരുന്നു. വിവരം പുറത്തറിഞ്ഞാൽ വീട്ടുകാർ തങ്ങളെ കൊന്നുകളയുമെന്ന് ഷബ്നവും സലീമും ഭയന്നു. ഒരുമിച്ച് ജീവിക്കാൻ മറ്റു വഴികളില്ലാതെ വന്നതോടെ വീട്ടുകാരെ അവസാനിപ്പിക്കുക എന്ന കിരാതമായ വഴി അവർ തിരഞ്ഞെടുത്തു. കുടുംബത്തിലെ എല്ലാവരും മരിച്ചാൽ സ്വത്തുക്കളെല്ലാം തൻ്റെ പേരിലാകും, സലീമുമായി ഒരുമിച്ച് ജീവിക്കാൻ മറ്റ് തടസ്സങ്ങൾ ഉണ്ടാവില്ല എന്നൊരു ദുഷ്ചിന്തയായിരുന്നു ഷബ്നത്തെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഷബ്നത്തെ അറസ്റ്റ് ചെയ്തു. ജയിലിൽ കഴിയവേ 2008 ഡിസംബറിലാണ് ഷബ്നം ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നത്. 2010 ജൂലൈയിലാണ് ജില്ലാ കോടതി ഇരുവരെയും വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധി ഉണ്ടായില്ല. കീഴ്ക്കോടതിയുടെ വിധി ശരിവെക്കുകയായിരുന്നു സുപ്രീം കോടതി ചെയ്തത്. 2016 രാഷ്ട്രപതി ദയാഹർജിയും തള്ളി. ഇതോടെ പ്രതികളുടെ ശിക്ഷ നടപ്പാക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഷബ്നം രാംപൂർ ജയിലിലും സലീം ആഗ്രയിലെ ജയിലിലുമാണുള്ളത്. ജയിലിലെ നിയമങ്ങൾ അനുസരിച്ച് അന്തേവാസികളായ അമ്മമാർക്ക് 6 വയസ്സിന് ശേഷം കുട്ടിയെ കൂടെ നിർത്താൻ കഴിയില്ല. കോളേജിൽ ഷബ്നമിൻ്റെ 2 വർഷം ജൂനിയറായി പഠിച്ചിരുന്ന ഉസ്മാൻ കുട്ടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായി. 2015 ഉസ്മാന് കുട്ടിയെ കൈമാറി. 6 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കൈമാറുമ്പോൾ ഷബ്നം ഉസ്മാനോട് 2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മകനെ ഒരിക്കലും തൻ്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകരുത്, അതുപോലെ അവൻ്റെ പേര് മാറ്റണം. ഉസ്മാനും ഭാര്യയും അവനെ സ്വന്തം മകനെ പോലെയാണ് വളർത്തിയത്. തൂക്കുകയറും കാത്ത് കിടക്കുന്ന ഷബ്നത്തിൻ്റെ മകൻ ഇന്ന് 12 വയസ്സാണ് പ്രായം. അമ്മ ചെയ്തത് ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ് എന്നവൻ അറിയാമെങ്കിലും തൻ്റെ അമ്മയെ മരണത്തിന് വിട്ടുകൊടുക്കാൻ അവന് കഴിയുന്നില്ല. അവൻ അമ്മയെ തൂക്കിലേറ്റാതിരിക്കാൻ രാഷ്ട്രപതിയുടെ ദയക്കായി യാചിക്കുകയാണ്. തനിക്ക് അമ്മയുടെ സ്നേഹം നിഷേധിക്കരുത് എന്ന് പറഞ്ഞ് അവൻ ദയാഹർജി നൽകിയിരുന്നു. ഷബ്നമിനെ തൂക്കിലേറ്റാൻ തീരുമാനിച്ചതോടെ ഉസ്മാൻ അവനെ രാംപൂർ ജയിലിലേക്ക് കൊണ്ടുപോയിരുന്നു. മകനും അമ്മയും തമ്മിൽ കണ്ടപ്പോൾ ഷബ്നം അവനെ വാരിപ്പുണർന്ന് പൊട്ടിക്കരയുകയായിരുന്നു. ഒരുപക്ഷെ മകനെ ഇനി അവർക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ആ യാഥാർത്ഥ്യം ആ അമ്മയ്ക്കറിയാം. നന്നായി പഠിക്കണമെന്നും താൻ കുറ്റക്കാരിയല്ലെന്നും ഷബ്നം മകനോട് പറഞ്ഞെന്ന് ഉസ്മാൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. തന്നെ കേസിൽ കുടുക്കിയതാണെന്നും CBI അന്വേഷണം വേണമെന്നും ഷബ്നം ആവശ്യപ്പെട്ടതായും ഉസ്മാൻ പറഞ്ഞു. മാധ്യമപ്രവർത്തകനാണ് ഉസ്മാൻ. ഷബ്നത്തോടൊപ്പം കോളേജിൽ പഠിച്ച കാലത്തെക്കുറിച്ച് ഉസ്മാൻ ഇന്ത്യൻ എക്സ്പ്രസ് ലേഖകനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: പഠനത്തിലും സാമ്പത്തിക സ്ഥിതിയിലും പിന്നോക്കം നിന്നിരുന്ന തന്നെ ഷബ്നമായിരുന്നു സഹായിച്ചിരുന്നത്. പലപ്പോഴും ഫീസ് പോലും അടച്ചിരുന്നത് ഷബ്നമായിരുന്നു. തനിക്ക് മാത്രമല്ല, കോളേജിൽ പലർക്കും ഷബ്നം ഒരു സഹായിയായിരുന്നു. അവൾ എനിക്കൊരു മൂത്ത സഹോദരിയെ പോലെയായിരുന്നു. കോളേജ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2 വഴിയിലായി. അവളുടെ കുടുംബത്തെക്കുറിച്ച് അറിഞ്ഞ വാർത്ത വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു. ഷബ്നമിനെ കഴുമരത്തിലേറ്റേണ്ട അവസാന ഘട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മധുരയിലെ ജയിൽ അധികൃതർ. ഇന്ത്യയിൽ സ്ത്രീകളെ തൂക്കിലേറ്റുന്ന ഏക ജയിലാണ് മധുര. നിർഭയ കേസിലെ പ്രതികളെ തൂക്കിലേറ്റിയ പവൻ ജെല്ലാദ് തന്നെയാണ് ഷബ്നത്തെയും തൂക്കിലേറ്റുക.